ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ആത്മാവിൽ പ്രഭ ചൊരിയൂ സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ നിറയ്ക്കുക ആത്മാവിൽ, നിറയ്ക്കുക ആത്മാവിൽ എൻ പ്രിയനാഥാനേ, നിറയ്ക്കുക ആത്മാവിൽ എൻ പ്രിയനാഥ നീ. ആത്മാവിൽ പ്രഭ ചൊരിയൂ സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ നിറയ്ക്കുക ആത്മാവിൽ. ഏകാന്തപഥികനായ ഞാൻ അലഞ്ഞിടും നേരം രക്ഷകനായ അളന്നീടും നേരം കരുണയിൻ കരം നീട്ടി എന്നെ പുണർനീടണേ ദുഃഖത്തിൻ സാഗരം നീന്തിടുമ്പോൾ ആശ്വാസമായി നിലണയണമേ ദുഃഖത്തിൻ സാഗരം നീന്തിടുമ്പോൾ ആശ്വാസമായി നിലണയണമേ ആത്മാവിൽ പ്രഭ ചൊരിയൂ സ്നേഹത്തിൻ തിരിനാളമേ കാരുണ്യത്തിൻ പൊന്തീപമേ നിറയ്ക്കുക ആത്മാവിൽ കനിവിൻ കരങ്ങളെന്നും നീട്ടുക എന്നേരെ കനലായ ജീവൻ എരിഞ്ഞിടും നേരം കനിവിൻ കരങ്ങളെന്നും നീട്ടുക എന്നേരെ കനലായ ജീവൻ എരിഞ്ഞിടും നേരം കരുണാർദ്ധ സ്നേഹമേ ചാരേ അണയണമെന്നും സ്നേഹമുടേ കരുണാർദ്ധ സ്നേഹമേ ചാരേ അണയണമെന്നും നിൻ സ്നേഹമുടേ ആത്മാവിൽ പ്രഭ ചൊരിയൂ സ്നേഹത്തിൻ തിരിനാളമേ കാരുണ്യത്തിൻ പൊന്തീപമേ നിറയ്ക്കുക ആത്മാവിൽ.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ അജി ഇമാനുവൽ. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടി ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ അല്ല എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിന്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ഇടയാകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക സ്വാഗതമരുളുന്നു. തുടർന്നും ഈ സന്ദേശങ്ങൾ കേൾക്കാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ മൊബൈലോ ബൈബിൾ വായിക്കുവാനുള്ള സൗകര്യമോ ഉണ്ടെങ്കിൽ എൻ്റെ സന്ദേശത്തിൻ്റെ സമയത്ത് അത് നിങ്ങൾ ദയവായി ഉപയോഗിക്കുക. കാരണം ബൈബിൾ വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സന്ദേശം നിങ്ങളിലേക്ക് കൂടുതൽ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് കേൾക്കുന്നതോടൊപ്പം നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായും ഈ സന്ദേശം കൂടുതൽ നിങ്ങളെ സ്പർശിക്കുമെന്നതിനാൽ അത് നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹമായി തീരും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്നത്തെ പരിപാടികൾ എന്ന സന്ദേശമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഓരോ ദിവസവും അങ്ങയുടെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന്റെ പ്രാധാന്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ശുഭദിനാശംസകൾ. നിങ്ങൾക്ക് നല്ല ദിവസം നേരുന്നു. അല്പം ചിന്തിച്ച് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും മുതിർന്നവർക്കും ബഹുമാന്യ യോഗ്യരായിട്ടുള്ള എല്ലാവരോടും നമ്മൾ ആശംസിക്കുന്ന സ്ഥിരം ആശംസകൾ ആണിത്. നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ. നല്ലതു മാത്രം ഭവിക്കട്ടെ എന്നൊക്കെ പറയാനും കേൾക്കാനും നല്ല രസമാണ്. ഒരാൾക്ക് മോശമായ ദിവസമായിരിക്കട്ടെ എന്ന് പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതും പറയുന്നതുമാണ്. എന്നാൽ എന്താണ് ഒരു നല്ല ദിവസം എന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്? എന്താണ് ഒരു നല്ല ദിവസം നമ്മൾ ആശംസിച്ചതുകൊണ്ട് അവർക്ക് ഒരു ശുഭദിനം ആയി മാറുമോ ആ ദിവസം? നമുക്ക് നല്ലൊരു ദിവസം ആയതുകൊണ്ടാണോ നമ്മൾ ശുഭദിനം ആശംസിക്കുന്നത്? ഒരു ദിവസം ശരിയായി വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആശംസിക്കുന്നതും. എന്താണ് നല്ല ദിവസം? എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്ന ഒരു ദിവസം, നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന ഒരു ദിവസം, മോശം വാർത്തകൾ കേൾക്കാത്ത ഒരു ദിവസം, മോശം വികാരങ്ങൾ നമ്മളെ വ്രണപ്പെടുത്തുകയും നമ്മളെ മലീമസമാക്കുകയോ ചെയ്യാത്ത ഒരു ദിവസം, നമ്മുടെ ഇടപാടുകൾ ഏറ്റവും സുതാര്യമായി തീരുന്ന ഒരു ദിവസം, മോശം മനോഭാവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാത്ത ഒരു ദിവസം, പെരുമാറ്റം നല്ലതായി മാറുന്ന, ഹൃദ്യമായി തോന്നുന്ന ഒരു ദിവസം, നമുക്ക് ശരിയായി കാര്യങ്ങൾ സംഭവിക്കുകയും തെറ്റായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് നല്ല ദിവസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അതിനെ ഒരു ഭാഗ്യ ദിവസമായിരുന്നു ഇന്ന് എന്നൊക്കെ നമ്മൾ പറയും. യഥാർത്ഥത്തിൽ നമ്മുടെ നല്ല ദിവസം നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് നമ്മൾ കരുതുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ മാറിയ സാഹചര്യങ്ങളും സംഭവങ്ങളും കാര്യങ്ങളും നന്നായി പോകുമ്പോൾ നമുക്ക് ശുഭദിവസമായിരിക്കും. അങ്ങനെ അല്ലാതിരിക്കുകയാണെങ്കിലോ എന്തായിരിക്കാം നമ്മൾക്ക് ആ ദിവസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? ഒന്ന് ആലോചിച്ചു നോക്കൂ. പക്വതയിലേക്കുള്ള നമ്മുടെ പ്രധാന ചുവടുവയ്പ് എന്ന് പറയുന്നത് പുറമെയുള്ള സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുകയല്ല, മറിച്ച് അകമേയുള്ള കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുക എന്നതാണ്. ആത്മീക പാതയുടെ ഒരു പ്രധാന ചുവടുവയ്പ് പുറത്തുള്ളതിനേക്കാൾ അകത്തുനിന്ന് ജീവിക്കുവാൻ പഠിക്കുക എന്നതുകൂടിയാണ്. തെർമോമീറ്റർ അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് എന്നീ യന്ത്രങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുകയോ കേട്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. രോഗിയായോ അല്ലെങ്കിൽ മറ്റു രോഗിയുമായോ നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മുടെ പനി അഥവാ ശാരീരിക ഊഷ്മാവ് എത്രയാണെന്ന് കണക്കാക്കാൻ തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. പനി കൂടുതലാണെങ്കിൽ അതിലുള്ള രാസപദാർത്ഥം നമ്മുടെ ശാരീരിക ഊഷ്മാവിന് അനുസരിച്ച് മുകളിലേക്ക് ഉയരും. അതനുസരിച്ച് നമുക്ക് വളരെയധികം ഇത്രയധികം പനി ഉണ്ടെന്ന് ഡോക്ടർമാർ നിർണയിക്കും. അതിനനുസരിച്ച് മരുന്നും നിശ്ചയിക്കും. തെർമോസ്റ്റാറ്റ് ഘടിപ്പിച്ചിരിക്കുന്നത് ശീതീകരണ യന്ത്രത്തിൽ അല്ലെങ്കിൽ എയർ കണ്ടീഷനിലോ ഫ്രിഡ്ജിലോ ഒക്കെയാണ്. ചൂടിന്റെ നിലവാരം എന്താണെന്ന് ഈ യന്ത്രഭാഗം നിർണയിക്കുകയും ചൂട് കൂടുതലാണെങ്കിൽ കൂടുതൽ തണുപ്പ് ഒരുക്കുകയും തണുപ്പ് കൂടുതലാണെങ്കിൽ തണുപ്പ് നിയന്ത്രിക്കുകയും സാഹചര്യത്തെ ഉപയോഗമാക്കി തീർക്കുവാൻ സുഗമമാക്കി മാറ്റുകയും ചെയ്യും. അതായത് ഈ രണ്ട് യന്ത്രങ്ങളും ചൂടിനെയാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിലും ഒരു യന്ത്രം കാര്യങ്ങളെ മനസ്സിലാക്കി തരിക മാത്രമാണ് ചെയ്യുന്നത്. മറ്റൊരു യന്ത്രം ചൂടിനെ മനസ്സിലാക്കി വേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒന്ന് പരിസ്ഥിതി സ്ഥിതിവിശേഷങ്ങൾ എന്താണെന്ന് കാണിച്ചു തരിക മാത്രം ചെയ്യുമ്പോൾ മറ്റൊന്ന് പരിസ്ഥിതിയെ മാറ്റി ഫലപ്രദമാക്കി തീർക്കുന്നു. ഇതിനെല്ലാം ഒരു നല്ല ദിവസം എന്ന ചിന്ത കൊണ്ട് എന്താണ് ബന്ധം? നമ്മുടെ ദിവസത്തിന്റെ ഗുണമേന്മ വളരെ സുപ്രധാന രീതിയിൽ നമുക്ക് തന്നെ നിർവഹിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തേണ്ടത്. അല്ലാതെ നമ്മുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിലല്ല. നമ്മുടെ സന്തോഷത്തിനായി, നമ്മുടെ സമാധാനത്തിനു വേണ്ടി, നമ്മുടെ സുഖകരമായ സുഖമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വേണ്ടതായ മാറ്റങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഓരോ ദിവസത്തെയും തിരഞ്ഞെടുപ്പുകളും മനോഭാവവും സമീപനവും അനുസരിച്ച് നമ്മുടെ ഒരു ദിവസത്തിന്റെ അന്തരീക്ഷത്തെ നമുക്ക് ശുഭകരമാക്കി മാറ്റുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും പ്രയോജനകരവും ഫലപ്രദവുമായിട്ടുള്ള ദിവസങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. ഒരു ദിവസം ഏറ്റവും ഫലപ്രദമായി തീരുവാൻ, ഏറ്റവും ശുഭകരമായി തീരുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഒന്നാമതായി, ഇന്നാണ് ദൈവം എനിക്ക് അനുവദിച്ച സമയം എന്നുള്ള ഉത്തമ ബോധ്യം നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ബൈബിളിൽ ഇന്ന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് എന്ന പ്രമേയത്തിൽ വളരെയധികം പാഠങ്ങൾ നമ്മുടെ വ്യക്തിപരമായ പ്രവർത്തനപരമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ വളരെയധികം പഠിക്കുവാനുണ്ട്. ഈ ഒരു ദിവസം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട് എങ്കിൽ ഇന്നത്തെ ദിവസം മെച്ചമായി തീർക്കുവാൻ നമുക്ക് എന്തു ചെയ്യുവാൻ സാധിക്കും? ഒന്നാമതായി, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പ്രാർത്ഥനകളാക്കി ഇന്ന് മാറ്റാം. ഓരോ ദിവസവും നിങ്ങളുടെ കരുതലും ആശങ്കയും നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. സങ്കീർത്തനങ്ങൾ 118 അതിൻ്റെ 24 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഓരോ ദിവസവും ദൈവം നമുക്കായി ഒരുക്കിയ ദിവസമാണ്. ഒരുപക്ഷെ സാഹചര്യങ്ങളിൽ വ്യക്തികളിൽ കൂടെ നമുക്ക് ആ ദിവസത്തിന് കഠിനതയും ബുദ്ധിമുട്ടും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ മറന്നുകൂടാത്ത ഒരു തത്വമാണ്, ഒരു സത്യമാണ് ഇന്ന് എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയ സമ്മാനമാണ്. നമ്മുടെ ജീവിതം കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെയധികം പദ്ധതിയും ഭാവനയും ദൈവത്തിനുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊന്നും തന്നെ ദൈവത്തിന് ബുദ്ധിമുട്ടുള്ളതല്ല. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റിത്തരും. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്, അത് നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായി തീരട്ടെ. ഈ ദിവസം ഏറ്റവും സുപ്രസാദ കാലമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ദിവസത്തിന്റെ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? നമുക്ക് ഇന്നത്തെ ദിവസത്തെ പ്രശ്നങ്ങളെ പ്രാർത്ഥനയിൽ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. രണ്ടാമതായി, ഇന്ന് സ്നേഹിക്കുവാനുള്ള ദിവസമാണ്. ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കരുതുവാൻ നമുക്ക് അവസരമുള്ളപ്പോൾ എന്തിനാണ് ഇന്നലത്തെ വിദ്വേഷത്തിന്റെ പേരിൽ, ഇന്നലത്തെ പ്രശ്നങ്ങളുടെ പേരിൽ നാളെ ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയാത്ത മനുഷ്യരോട് വെറുപ്പും കയ്പും പകയും പുലർത്തുന്നത്? ദൈവം ഇന്നും എന്നും അനന്യം തന്നെ. ഓരോ ദിവസവും നമ്മെ മാറ്റമില്ലാത്ത സ്നേഹത്താൽ സ്നേഹിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ തത്വം നമ്മളും പാലിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ നന്മകൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് നന്മയായി മാറണമെന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് ഉചിതമായിട്ടുള്ള കാര്യമല്ലേ? അതുകൊണ്ട് ഇന്നത്തെ ദിവസം സ്നേഹിക്കാനുള്ള ദിവസമാക്കി തീർക്കുക. ദൈവസ്നേഹത്തിൽ ഇന്ന് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇതെല്ലാം ഈ ഭൂമിയിലുണ്ട്. പലപ്പോഴും ഇന്നലത്തെ വെറുപ്പ്, ഇന്നലത്തെ കയ്പ് ഇന്നും നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന് ഇന്ന് സ്നേഹിക്കേണ്ട വ്യക്തികളെയും സാഹചര്യങ്ങളെയും നിങ്ങളെ തന്നെയും എന്തിനു ഭാവിയെ പോലും ശരിയായി മനസ്സിലാക്കുവാനും ആസ്വദിക്കുവാനും കഴിയാതെ നമ്മൾ ജീവിക്കുന്നു. ഇന്ന് സ്നേഹിക്കുവാനുള്ള ദിവസമാക്കി തീർക്കൂ. മൂന്നാമതായി, ഇന്ന് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദിയുള്ളവരായി ഇന്ന് ജീവിക്കുവാൻ സാധിക്കും. ജീവൻ നിലനിർത്തി തന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇന്നലെ കണ്ടവർ കാണാമറയത്തായിരിക്കുമ്പോൾ ദൈവം ഈ ദിവസം കാണാൻ നമുക്ക് ഒരവസരം കൂടി നൽകിയില്ലേ? ദൈവം നൽകിയ എല്ലാത്തിനും വിലമതിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ. ഇന്ന് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും. ഇന്ന് നമുക്ക് നമ്മളെക്കാൾ കഠിനമായ വഴികളിൽ കടന്നു പോകുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുവാനും അവരെ സഹായിക്കുവാനും അവരെ സന്ദർശിക്കുവാനും ഒക്കെ സാധിക്കും. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയും നമുക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കും. ദയ, കൃപ, ഔദാര്യം എന്നിവ നമുക്ക് ഇന്ന് പരിശീലിക്കുവാൻ സാധിക്കും. ഇന്ന് ക്ഷമിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കും. നന്ദി പുരസരം ഒരു പുഞ്ചിരിയോ അഭിനന്ദനമോ ആശംസാക്കുറിപ്പോ ആണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് കൈമാറാൻ ദയയുടെയും കൃപയുടെയും ഔദാര്യത്തിന്റെയും വിത്തുകൾ പാകാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമുക്ക് നല്ലത് വിതയ്ക്കാനുള്ള സമയമാണ്. ഗലാത്തിർക്ക് എഴുതിയ ലേഖനം 6 അതിൻ്റെ 8 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തുപോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടുമ്പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. 8 വാക്യം നമ്മളോട് പറയുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും നടാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ നട്ട ആ വിത്തിന്റെ സ്വഭാവമുള്ള ഫലങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ആയി വരുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ പഴമക്കാർ പറയാറുണ്ട്, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടാകും, മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? ജഡത്തിന്റെ സ്വഭാവം എപ്പോഴും നാശ ഫലം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. ജഡത്തിൽ ജീവിക്കുന്ന, ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ദൈവീകമായിട്ടുള്ള, ദൈവാത്മ പ്രചോദിതമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വളർന്നു വരികയില്ല, പുറപ്പെട്ടു വരികയില്ല. നമ്മളിൽ ദൈവീക ഗുണങ്ങൾ നാട്ടിയെങ്കിൽ, അല്ലെങ്കിൽ നട്ടുവെങ്കിൽ മാത്രമാണ് നമ്മിൽ നിന്ന് നല്ല ഗുണങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. തെറ്റായ, തിന്മ നിറഞ്ഞതായിട്ടുള്ള സ്വാധീനങ്ങൾ നമ്മളെ വളരെയധികം സ്പർശിക്കുന്നുവെങ്കിൽ, നമ്മൾ അതിൽ ആകർഷരാകുന്നു എങ്കിൽ, അതിനെ നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ, നമ്മിൽ അതിനെ വളർത്തുന്നുവെങ്കിൽ, നമ്മിൽ ഉണ്ടായി വരുന്നതും അത്തരത്തിൽ തിന്മ നിറഞ്ഞതായിട്ടുള്ള മോശമായിട്ടുള്ള ഫലങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇന്ന് നമ്മൾ നടുന്നതിൻ്റെ വർദ്ധിച്ച ഫലം ആയിരിക്കും ഭാവിയിൽ നമുക്ക് കൊയ്യാൻ സാധിക്കുക. ആത്മാവിൻ്റേതായിട്ടുള്ള നല്ല ഫലങ്ങളെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ആത്മാവിൻ്റെ നല്ല ഫലങ്ങളായ ദയയും സ്നേഹവും പരോപകാരവും ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് സ്വാംശീകരിച്ചിട്ടുണ്ടോ, സ്വീകരിച്ചിട്ടുണ്ടോ? നമുക്ക് നന്മ നടുവാനും നമുക്ക് നന്മ കൊയ്യുവാനും ഇടയാകട്ടെ. നല്ല കാര്യങ്ങളെ സ്വീകരിക്കുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നമ്മൾ ഒരിക്കലും മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ, നന്മ ചെയ്യുവാൻ നമ്മൾ തളർന്നു പോകാഞ്ഞാൽ, നന്മ സംസാരിക്കുവാൻ നമ്മൾ തളർന്നു പോകാഞ്ഞാൽ, ചിന്തിക്കുവാൻ നമ്മൾ തളർന്നു പോകാഞ്ഞാൽ, തക്ക സമയത്ത് നാം അതിൻ്റെ ഫലം അനുഭവിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ നന്മ വിതയ്ക്കുവാൻ തയ്യാറാണോ? ജോൺ വെസ്ലി എന്ന് പറയുന്ന ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം, നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ നന്മകളും എല്ലാ വഴികളിലും നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ ആളുകൾക്കും ചെയ്യുക. കാരണം നമുക്ക് പരിമിതമായ സമയമേ ഉള്ളൂ, അത് നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കുറച്ച് ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തരുത്. അതിൽ ക്ഷീണിക്കുകയുമരുത്, അതിൽ മോശമെന്ന് നമ്മൾ ചിന്തിക്കുകയുമരുത്. നന്മ ചെയ്യുന്നതിനുള്ള പ്രതിഫലം നമുക്ക് ഉറപ്പായിട്ടും തക്ക സമയത്ത് ലഭിക്കും. ഇന്ന് നാലാമതായി, നിങ്ങളുടെ പ്രത്യാശ നിറഞ്ഞ കാഴ്ചപ്പാടുകളുടെ ദിവസമാകട്ടെ. പ്രത്യാശ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവീക ഗുണമായതിനാൽ അതിനെ കെടുത്താനും നേർമ്പിക്കാനും കൊള്ളയടിക്കുവാനും പിശാച് കഠിനമായി പ്രവർത്തിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. പലരും പ്രത്യാശ വളർത്തിയെടുത്തിട്ടില്ല, അല്ലെങ്കിൽ സാത്താൻ അവരുടെ പ്രത്യാശയെ കെടുത്തിക്കളയുകയോ നേർപ്പിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്തിരിക്കുന്നു. ദുർബലമായതോ നഷ്ടപ്പെട്ടതോ ആയ പ്രതീക്ഷയുടെ ഏറ്റവും പ്രകടമായ അടയാളങ്ങളിൽ ഒന്നാണ് മാറ്റം വരുത്തുവാൻ സാധ്യമല്ല എന്നുള്ള പരാതി. എനിക്ക് മാറ്റാൻ കഴിയില്ല, മറ്റുള്ളവർക്ക് ഒരിക്കലും മാറാൻ പോകുന്നില്ല, എൻ്റെ സാഹചര്യങ്ങൾ മാറ്റാൻ എനിക്ക് സാധിക്കുകയില്ല, അങ്ങനെ മാറ്റുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു അധമബോധം നമ്മിൽ സൃഷ്ടിക്കപ്പെടുകയും നമ്മൾ അതിൻ്റെ അനുയായിയായി മാറുകയും ചെയ്യുന്നു. നമുക്ക് മറ്റുള്ളവരുടെ മാറ്റങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയില്ല എന്നും, അവരുടെ സാഹചര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല എന്നും ചിന്തിക്കുന്നത് ഉചിതമാണെങ്കിലും, ആളുകളെയോ സാഹചര്യങ്ങളെയോ ഒരിക്കലും മാറ്റുവാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നതും പറയുന്നതും തികച്ചും അനുചിതമായിട്ടുള്ള കാര്യമാണ്. ആളുകൾക്കും സാഹചര്യങ്ങൾക്കും മാറ്റം വരുത്തുവാൻ സാധിക്കും, മാറ്റം വരും എന്നുള്ള കാര്യത്തിൽ സംശയം വെക്കരുത്. പ്രതീക്ഷകൾ നിറഞ്ഞ, പ്രത്യാശ നിറഞ്ഞ ആളുകൾ ജീവിതത്തെ വ്യത്യസ്തമായി കാണുന്നു. അവർക്ക് തികച്ചും വ്യത്യസ്തമായ ചിന്താഗതിയുണ്ട്. അവർ പ്രഖ്യാപിക്കുന്ന, അവർക്ക് ക്രിയാത്മകമായിട്ടുള്ള ചിന്തകളാൽ അവർ നിയന്ത്രിക്കപ്പെടുന്നു. ദൈവത്തിന് ആളുകളെ നന്മയിലേക്ക് മാറ്റുവാൻ സാധിക്കും. ദൈവത്തിന് സാഹചര്യങ്ങളെ നല്ല രീതിയിൽ മാറ്റുവാൻ കഴിയും. ദൈവത്തിന് എന്നെ നല്ല രീതിയിൽ മാറ്റാൻ സാധിക്കും എന്നുള്ളതായിട്ടുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ പ്രഖ്യാപിക്കുകയും നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇന്നത്തെ ദിവസം പ്രത്യാശയിൽ നമുക്ക് ആരംഭിക്കുവാനും പ്രത്യാശയിൽ തുടരുവാനും നമുക്ക് സാധിക്കും. ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. നിങ്ങളിൽ ദൈവത്തിന് പ്രതീക്ഷയുണ്ട് എന്നാണ് നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകേണ്ട വലിയ ഘടകം. നിങ്ങളുടെ ആത്മീയവും വൈകാരികവും അപേക്ഷികവുമായിട്ടുള്ള വിജയത്തിന് പ്രത്യാശ അത്യന്താപേക്ഷിതമാണ്. അത് ജീവിതത്തിൻ്റെ നിരാശയുടെ മൂടുപടം മാറ്റി നിങ്ങളെ പ്രകാശപൂർണമായിട്ടുള്ള ഒരു നല്ല ദിവസത്തിലേക്ക് നയിക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമുള്ള, ഏറ്റവും പ്രത്യാശ നിറഞ്ഞ, ഫലവത്തായ ദിവസമായിട്ട് മാറുവാനും ഇടയാകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, മറ്റൊരു ദിവസത്തെ കാണുവാൻ അവിടുന്ന് അവസരം നൽകിയതിന് നന്ദി പറയുന്നു. ഇന്ന് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഈ പ്രഭാതത്തിൽ എന്നെ എഴുന്നേൽപ്പിച്ചതിന് നന്ദി. അങ്ങ് എൻ്റെ ജീവിതത്തെ ഏറ്റവും മികച്ചതാക്കി തീർക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് തെറ്റായ 1000 വ്യത്യസ്തമായ കാര്യങ്ങൾ ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങയുടെ നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെ മാറിമറിഞ്ഞാലും ഇന്നത്തെ ഒരു നല്ല ദിവസം ഉണ്ടാകുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാനും അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരാളെ സമീപിക്കാനും എന്നെ സഹായിക്കണമേ, എന്നെ പ്രചോദിപ്പിക്കണമേ. മറ്റൊരാളുടെ നല്ല ദിവസത്തിന് ഭാഗവക്കാകുവാനും അടിയനെ സഹായിക്കണമേ. എന്നെ ഉത്സാഹിപ്പിക്കുവാൻ അവിടുന്ന് അങ്ങയുടെ ആത്മാവിനെ എന്നിലേക്ക് പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം എന്നത്തെ ദിവസവും ശുഭകരമായി മാറ്റണമേ. അടിയന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കട്ടെ. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.